ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, സഹാബാക്കളുടെ ജമാഅത്ത് മുമ്പ് കഴിഞ്ഞുകടന്നവർ മാത്രമല്ല ഉള്ളത്, മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അവരും സഹാബാക്കളിൽ ഉൾപ്പെട്ടവരാണ്. അത് അഹമ്മദിൻ്റെ പ്രതിപുരുഷനോടൊപ്പമായിരിക്കും ഉണ്ടാവുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നാമം അഹമ്മദ് എന്നതുമാണ്. അദ്ദേഹത്തിൻ്റെ ബുറൂസ് പ്രതിപുരുഷൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. പറയുന്നു, വ ആഖിറീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം എന്ന് അള്ളാഹു ഇതിനെ സംബന്ധിച്ച് പറയുന്നു. സഹാബാക്കളുടെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മുമ്പുള്ളവർ മാത്രമല്ല, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജമാഅത്തും സഹാബാക്കളായിരിക്കും. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടവരും അദ്ദേഹത്തിൽ ബൈഅത്ത് ചെയ്തവരും അദ്ദേഹത്തിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവരും അവരുടെ വിശ്വാസത്തിൽ വർദ്ധന വരുത്തിയവരും സഹാബാക്കളിൽപ്പെട്ടവരാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഈ ജമാഅത്തും സഹാബാക്കളുടെ ജമാഅത്താണ്. വീണ്ടും പറയുന്നു, ഈ ആയത്തിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത് ഇത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജമാഅത്താണ് എന്നാണ്. മിൻഹും എന്ന വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് ആത്മീയമായ അവരുടെ ഉന്നമനം സഹാബാക്കളുടെ പോലെ തന്നെയായിരിക്കും. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കിയവർ തീർച്ചയായും അവർക്ക് ഒരു ഉന്നത സ്ഥാനമുണ്ട്. ഇവരിൽ നിന്നും ഓരോരുത്തരും നമുക്ക് ഒരു മാതൃകയാണ്. അവരുടെ നന്മയും തഖ്വയും പരിശുദ്ധമായിരിക്കുന്ന മാറ്റവും തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം പിൻപറ്റേണ്ടതാണ്. നമ്മുടെ സൗഭാഗ്യമെന്ന് പറയട്ടെ, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹാബാക്കളുടെ ചില ജീവിത ചരിത്രങ്ങൾ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ സഹാബാക്കൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സദസ്സുകളിലുള്ള സംഭവങ്ങൾ, അതിൻ്റെ അവസ്ഥകൾ നമ്മളിൽ എത്തിക്കുകയും ചെയ്തു. സഹാബാക്കളുടെ റിവായത്തുകൾ ചില സന്ദർഭങ്ങളിൽ ഞാൻ കേൾപ്പിക്കാറുണ്ട്. ഇന്നും അങ്ങനെയുള്ള സംഭവങ്ങളും റിവായത്തുകളുമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഈ സഹാബാക്കൾക്ക് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തർബിയത്ത് മൂലവും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ യജമാനനും ഖാത്തമുൽ അംബിയ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്നും കരസ്ഥമാക്കിയ പ്രകാശം മുഖേനയും സഹാബാക്കളുടെ അവസ്ഥ തന്നെ മാറ്റിമറിക്കുകയുണ്ടായി. അവരിൽ ഓരോരുത്തരും തന്നെ വ്യക്തമായിരിക്കുന്ന സ്ഥാനത്തിന് അർഹരായി മാറി. അവർ പാപങ്ങളായിരുന്നാലും ധനവാന്മാരായിരുന്നാലും അക്ഷരജ്ഞാനമില്ലാത്തവരും ഉള്ളവരുമായിരുന്നാലും അവരെല്ലാവരും ഒരു പ്രത്യേക മാറ്റത്തിന് വിധേയരായിരുന്നു. തവക്കുലാണെങ്കിൽ അത് ഒരു പ്രത്യേക സ്ഥാന കരസ്ഥമാക്കിയിരുന്നു. ദീനി സേവനമായിരുന്നെങ്കിൽ അതും നിസ്വാർത്ഥമായിരുന്നു. വിശുദ്ധ ഖുർആനോടുള്ള ബന്ധമായിരുന്നെങ്കിൽ അതിലും വളരെ ഗഹനത കണ്ടിരുന്നു. സ്നേഹമായിരുന്നെങ്കിൽ, പ്രേമമായിരുന്നെങ്കിൽ അതിലും പ്രത്യേക സ്ഥാനം നമ്മൾ കണ്ടിരുന്നു. വിശുദ്ധ ഖുർആനെ അള്ളാഹു അവർക്ക് പഠിപ്പിച്ചിരുന്നു. അവരുടെ ഹൃദയത്തെയും മസ്തിഷ്കത്തെയും ഇർഫാനെ കൊണ്ട് അള്ളാഹു നിറച്ചിരുന്നു. ഇതെല്ലാം തന്നെ അള്ളാഹുമായിട്ടുള്ള അവരുടെ പ്രത്യേകമായിരിക്കുന്ന ബന്ധമാണ് തെളിയിക്കുന്നത്. ഇതേപോലെ മറ്റു കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അള്ളാഹുമായിട്ടുള്ള അവരുടെ ബന്ധം വ്യക്തമായിരുന്നു. അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവരുടെ അടയാളമായിരുന്നു ഇതെല്ലാം. ഈ റിവായത്തുകളിൽ നമുക്ക് തൻ്റെ സഹാബാക്കളുടെ മജ്ലിസുകളിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതെല്ലാം രീതിയിലാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പഠിപ്പിച്ചത്. ചെറിയ ചെറിയ വാക്കുകളിൽ പെട്ടെന്നെങ്ങനെയാണ് മറുപടി നൽകേണ്ടത്, ചെറിയ ചെറിയ വചനങ്ങളിൽ എതിരാളികളുടെ തെളിവുകളെ ഇല്ലാതാക്കിക്കൊണ്ട് അതിന് മറുപടി പറയേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് ലഭിക്കുന്നു. ചുരുക്കത്തിൽ 1400 വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ ദാസന്റെ സാമീപ്യം കരസ്ഥമാക്കി ഒരു അനുഗ്രഹീതരാണ്. ഞാൻ പറഞ്ഞതുപോലെ രജിസ്റ്റർ റിവായാത്തിൽ നിന്ന് ചില റിവായത്തുകൾ ഞാൻ കേൾപ്പിക്കുകയാണ്. ഹദ്രത്ത് മൗലവി സൂഫി അത്താ മുഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, പത്രത്തിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജഹലമിൽ വരുന്നുണ്ട് എന്ന് ഞാൻ വായിക്കുകയുണ്ടായി. എനിക്കേതായാലും ജഹലമിൽ പോകാനുള്ള അനുവാദം ലഭിക്കുമായിരുന്നില്ല. ഞാൻ ജോലിക്കാരനായിരുന്നു, എന്നെ വളരെ അസ്വസ്ഥനായിരുന്നു. ഞാൻ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, നാളെ ഞായറാഴ്ചയാണ്, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജഹലമിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ ആരോടും പറയരുത്, ഞാൻ പോവുകയാണ്. വണ്ടിയുടെ സമയം വളരെ അടുത്തെത്തിയിരുന്നു, 3 മൈൽ ദൂരത്താണ് സ്റ്റേഷൻ. വഴിയാണെങ്കിൽ കുന്നും മലയും, സമയമാണെങ്കിൽ രാത്രിയും പകൽ പോലും യാത്രക്കാർ ഈ വഴിയിലൂടെ നടക്കുക എന്നുള്ളത് പ്രയാസമായി കണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ആവേശമുണ്ടായിരുന്നു. രാത്രി തന്നെ അദ്ദേഹം പുറപ്പെട്ടു. ഞാൻ അല്ലാഹു തവക്കുൽ ചെയ്തു പുറപ്പെട്ടു. അത്ഭുതകരമെന്ന് പറയട്ടെ, എൻ്റെ മുമ്പിൽ ഒരു വെളിച്ചം ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. ഏതോ ഒരു വ്യക്തി മുമ്പിൽ പോവുകയായിരിക്കും എന്ന് ഞാൻ കരുതി. അല്ലാഹു അല്ലാഹ് എന്ന് മന്ത്രിച്ചുകൊണ്ട് ഞാൻ ആ വഴിയെല്ലാം തന്നെ ഓടിക്കൊണ്ട് തരണം ചെയ്തു. അദ്ദേഹം പറയുന്നു, ഏതായാലും ഞാൻ അല്ലാഹു തവക്കൽ ചെയ്താണ് പുറപ്പെട്ടത്, മസീഹ് അതിനെ കാണാനാണ് പോയിരുന്നത്. ഏതായാലും അല്ലാഹു അതിനുള്ള സംവിധാനം ഒരുക്കുകയുണ്ടായി. ഒരു വെളിച്ചം എൻ്റെ മുമ്പിൽ ഇങ്ങനെ നടന്നു. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വണ്ടി തയ്യാറായിരുന്നു, ടിക്കറ്റ് എടുത്തു, ജഹലമിലെത്തി ഹുസൂറുമായി മുലാഖാത്ത് നടത്തി. അവിടെ സേട്ട് അഹമ്മദി സാബ് എന്നുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്കിവിടെ രസമുണ്ടാകണമെങ്കിൽ നിങ്ങളെ മുമ്പുള്ള എഴുതിയ പദ്യമില്ലേ, അത് കേൾപ്പിക്കണം. ബൈഅത്ത് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു പദ്യം എഴുതിയിരുന്നു, അതിൽ ദുആകളെല്ലാം അടങ്ങിയിരുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്നിധിയിൽ അദ്ദേഹം ആ പദ്യം സമർപ്പിക്കുകയുണ്ടായി ബൈഅത്തിനോടൊപ്പം. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ, ആ പദ്യം നിങ്ങൾ കേൾപ്പിക്കൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അനുവദിക്കണേ ഞാൻ കേൾപ്പിക്കാം. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അനുവാദം നൽകി. ഉടനെ ഞാൻ എഴുതേറ്റ് നിന്നു, വളരെ ആവേശത്തോടെ ആ പദ്യം കേൾപ്പിച്ചു. ആ പദ്യം കേട്ടപ്പോൾ ശ്രോതാക്കൾ വളരെയധികം സ്വാധീന വലയത്തിൽ വന്നു. അപ്പോൾ ആരോ പറഞ്ഞു ആ പദ്യം എനിക്ക് നൽകണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് വെറുതെ കേൾപ്പിച്ചത് മാത്രമാണ് എന്ന് പറഞ്ഞു. ഞാൻ പദ്യം കേൾപ്പിച്ചതിന് ശേഷം ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എനിക്കൊരു പ്രത്യേക ദുആ വസീഫ ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്ന ആ വസീഫ എന്ന് പറഞ്ഞാൽ, മുമ്പ് ഞാൻ ബൈഅത്ത് ചെയ്തപ്പോൾ ബൈഅത്തിനോടൊപ്പം ഈ പദ്യം എഴുതി അയച്ചിരുന്നു. ആ സമയത്ത് ഞാൻ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ച വസീഫ ചോദിച്ചപ്പോൾ, ഏതൊരു വസീഫയാണോ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് അന്ന് പറഞ്ഞു തന്നത്, അത് തന്നെയാണ് വീണ്ടും ഇവിടെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓർമ്മശക്തി എത്രമാത്രം തീഷ്ണമാണ് എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ എടുത്തു പറഞ്ഞത്. ആ വസീഫ ആ ദുആ ഇതായിരുന്നു. അതായത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ഇപ്രകാരം എഴുതി അവിടെ ജഹലമിൽ കേൾപ്പിക്കുകയും ചെയ്തത് രണ്ടു ഒന്നാണ്. പറയുന്നു, വസീഫ നിങ്ങൾ പ്രത്യേകമായിരിക്കുന്ന ദുആ നിങ്ങൾ ചോദിക്കുന്നു, അതിൻ്റെ ആവശ്യമെന്ത്? നിങ്ങൾ സലാത്ത് ചൊല്ലുക, അല്ലാമത് ഷെരീഫ് കൂടുതലായി ചൊല്ലുക, ഇസ്തിഫാർ കൂടുതലായി ചൊല്ലുക, വിശുദ്ധ ഖുർആനെ ഗഹനമായി നിങ്ങൾ പഠിക്കുക, അത് സ്ഥിരമായി തിലാവ ചെയ്യുക. എന്നോട് ചിലർ ഇങ്ങനെയുള്ള ദുആകൾ ചോദിക്കാറുണ്ട്, അവർക്കും ഞാൻ ഈ കാര്യങ്ങളാണ് പൊതുവിൽ പറഞ്ഞു കൊടുക്കാറുള്ളത്. പൊതുവിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറ്റൊരു ഉദ്ധരണി ഞാൻ കണ്ടിട്ടുള്ളത്, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നുള്ളത് ചൊല്ലാനും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നിർദ്ദേശിച്ചതായി കണ്ടിട്ടുണ്ട്. മനുഷ്യന് അള്ളാഹുവിൻ്റെ സമീപത്തിലേക്ക് എത്തിക്കുന്ന ഇതെല്ലാമാണ്. മറ്റൊരു റിവായത്ത് ഹസ്രത്ത് ഖലീഫ നൂറുദ്ദീൻ സാഹിബിൻ്റേതാണ്. ജമ്മു നിവാസിയാണ് ഇദ്ദേഹം. ഖലീഫ നൂറുദ്ദീൻ സാഹിബ് ജമ്മു എന്ന് പറഞ്ഞാൽ ഖലീഫത്തുൽ മസീഹ് അവ്വലിൻ്റെ പേരല്ല ഇത്. ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് വേറൊരു സഹാബിയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഞാൻ ജമ്മുവിൽ നിന്നും നടന്നുകൊണ്ട് ഗുജറാത്ത് വഴി കശ്മീരിൽ പോയി. ഗുജറാത്തിനടുത്ത് ഒരു കാട്ടിൽ ഞാൻ നമസ്കരിച്ചു. അള്ളാഹു ഇന്നി ഔസു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി എന്നുള്ള ദുആ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ ഞാൻ ചൊല്ലി. ഇതിനുശേഷം അള്ളാഹു എനിക്ക് എൻ്റെ ജീവിതത്തിനുള്ള വിഭവങ്ങൾ വളരെ സമൃദ്ധമായി നൽകുകയുണ്ടായി. ഒരിക്കലും തന്നെ പിന്നീട് എനിക്കൊരു വിധത്തിലുള്ള വിഷമം ഉണ്ടായിട്ടില്ല. പല ഒരു കച്ചവടവും ഞാൻ അങ്ങനെ പ്രത്യേകമായി ചെയ്തിരുന്നില്ല. എന്നിരുന്നാലും എനിക്ക് ഖൈബിൽ നിന്നും എത്രയോ സഹായങ്ങൾ അള്ളാഹു നൽകിക്കൊണ്ടിരുന്നു. ഇതെല്ലാം തന്നെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹാബാക്കൾക്ക് ബൈഅത്ത് ചെയ്തതിനു ശേഷം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖുബത്ത് ഖുദ്സിയ മുഖേന ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ദുആ സ്വീകാര്യതയുടെ ചില പ്രകടനങ്ങളാണിത്. ഞാൻ ആരോടൊന്നും ചോദിച്ചിട്ടില്ല, ഒരു ദുഃഖവും എനിക്ക് അതിനുശേഷം ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറയുന്നു, എനിക്ക് സാമ്പത്തികപരമായ ഒരു ബുദ്ധിമുട്ടും പിന്നീട് ഉണ്ടായിട്ടില്ല. മിയാ ഷറാഫത്ത് അഹമ്മദ് സാഹിബ് തൻ്റെ പിതാവ് അദത്ത് മൗലവി ജലാലുദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സംഭവം വിവരിച്ചുകൊണ്ട് എഴുതുന്നു, മൗലവി സാഹിബ് വളരെ തവക്കു ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വല്ല ആവശ്യവും ഉണ്ടാകുമ്പോൾ അത് അള്ളാഹു തന്നെ നൽകുമായിരുന്നു. വളരെയധികം വലിയ തവക്കുലായിരുന്നു. എന്തെങ്കിലും ആരോട് പറയേണ്ട ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയാറുള്ളത്, 1918 അഞ്ചുമൻ എന്നെ ജോലിക്കായി നിയമിച്ചു. 10-25 രൂപ എനിക്ക് ശമ്പളമായി നൽകിയിരുന്നു. അലൗൺസ് അദ്ദേഹത്തിന് വേണ്ടി നിയമിച്ചു 20-25 രൂപ. അന്ന് ഗോതമ്പെല്ലാം വളരെ വില പിടിച്ചതായിരുന്നു. അന്നത്തെ ബൈത്തുൽ മാൽ നാസിർ ഖാൻ സാഹിബ് മുൻഷി ഫർസന്ത് അലി ഖാൻ സാഹിബ് ഫിറോസ്പുരി ആയിരുന്നു. അദ്ദേഹം എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി, അതായത് ജലാലുദ്ദീൻ സാഹിബിനോട് പറയുകയുണ്ടായി, തൻഹ കിട്ടുന്നത് കൊണ്ടാണ്, ശമ്പളം കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ആവേശമെന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് അത് അല്പം പോലും നല്ലതായി തോന്നിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ശമ്പളം വാങ്ങിയിട്ടുണ്ടോ? ഞാൻ വഖഫ് ചെയ്തതായിരുന്നില്ലേ, ദീനീ സേവനത്തിന് വേണ്ടി എന്നെ സമർപ്പിച്ചതാണ്. എനിക്ക് കുറച്ച് അലവൻസ് അത് നിയമിച്ചിട്ടുണ്ടെങ്കിൽ, നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ജമാഅത്താണ് നിശ്ചയിച്ചത്, ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ നാദർ ബൈത്തുൽമാലോട് പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും തന്നെ വാങ്ങില്ല, ശമ്പളം വാങ്ങില്ല എന്ന് പറഞ്ഞു. ഖാൻ സാഹിബ് ആയിരുന്നു നാദർ ബൈത്തുൽമാല്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇനി നിങ്ങൾ ശമ്പളം വാങ്ങുന്നില്ലെങ്കിൽ മുമ്പത്തെ പോലെ തന്നെ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്രകാരമാണോ ചെയ്യുക? അപ്പോൾ ജലാലുദ്ദീൻ സാഹിബ് പറഞ്ഞു, മുമ്പത്തേക്കാളും വളരെ ആത്മാർത്ഥതയോടുകൂടി, ഉഷാറോടുകൂടി, പൂർണ്ണ അനുസരണത്തോടുകൂടി ഞാൻ പ്രവർത്തിക്കുന്നതാണ്. മുമ്പത്തേക്കാളും കൂടുതൽ ചെയ്യും, അനുസരണത്തോടുകൂടി ചെയ്യും. ജോലിയും അതുപോലെ തന്നെ അനുസരണവും ശമ്പളവുമായിട്ടൊരു ബന്ധവുമില്ല. എനിക്ക് സേവനം ചെയ്യണം അത്രമാത്രമേ ഉള്ളൂ. ഞാൻ അതിനുശേഷം ഇതും പറഞ്ഞ് തബ്ലീഗിന് വേണ്ടി നടന്നു പോവുകയായിരുന്നു. ആ കാലത്ത് യാത്ര വാഹനങ്ങളൊന്നും ഉണ്ടാകാറില്ല. മുബല്ലീങ്ങൾ സന്ദർശനം നടത്തുമ്പോൾ നടന്നുകൊണ്ടാണ് പോകാറുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എനിക്ക് കിട്ടിയിരുന്ന ശമ്പളം കൊണ്ട് എൻ്റെ ജീവിതമെല്ലാം തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ വളരെ പ്രയാസമുള്ള കാലഘട്ടമാണ്. ധാന്യങ്ങൾക്കാണെങ്കിൽ വളരെ വില കൂടുതലാണ്. ഇനി ഏതായാലും എങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോവുക? ഇങ്ങനെയുള്ള ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. അപ്പോൾ നോക്കുക, പെട്ടെന്ന് അള്ളാഹു അദ്ദേഹത്തോട് ഏത് രീതിയിൽ പെരുമാറിയെന്ന് നിങ്ങൾ നോക്കുക. പറയുന്നു, എൻ്റെ ഉപ്പ പറയാറുണ്ട്, ഇങ്ങനെയുള്ള ചിന്തയുമായി അങ്ങനെ പോവുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഇടിമുഴക്കം ഞാൻ കേൾക്കുകയുണ്ടായി, വളരെ ഭയാനകമായ ഒരു ഇടിമുഴക്കം. എൻ്റെ ഹൃദയം വിറകൊണ്ടു. ആ ശബ്ദം ഒരു സന്ദേശം അതിൽ വന്നു. ഇതുവരെ നിനക്ക് ഒരു ശമ്പളം തന്നിട്ടാണോ നീ ഇത്ര വലിയവനായത്? ശമ്പളം ലഭിച്ചുകൊണ്ടാണ് ഇത്രയും വയസ്സ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്, ഈ ഇത്രയും കാലം നീ ജീവിച്ചത് എന്നാണ് അതിൽ വന്ന സന്ദേശം. ഈ ശബ്ദം അതുപോലെ ഈടി മുഴക്കം എൻ്റെ ചെവിയിൽ കേട്ടപ്പോൾ എൻ്റെ എല്ലാ ദുഃഖവും തന്നെ അകന്നുപോയി. ഞാൻ വളരെ വിനയത്തോടുകൂടി പറഞ്ഞു, അള്ളാഹുവേ, ഇവരുടെ ശമ്പളം എനിക്കെന്താ ആവശ്യം? നിനക്കെതിരിൽ ഇവരെന്താണ്? ഇതിനുശേഷം എൻ്റെ സമയം മുമ്പത്തേക്കാൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, എന്നെ അള്ളാഹു സംരക്ഷിച്ചു, മുമ്പത്തേക്കാൾ നല്ല അവസ്ഥ എനിക്ക് കൈവരികയും ചെയ്തു. പറയുന്നു, മൗലവി സാഹിബ് പറയാറുണ്ട് ഇപ്രകാരം, ഖാൻ സാഹിബ് എൻ്റെ പഴയകാല സുഹൃത്താണ്, പക്ഷെ അദ്ദേഹം വളരെ തമാശ രൂപത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നത്. പിന്നീട് എനിക്ക് ശമ്പളം എന്നുള്ള ശിർക്കിൽ നിന്നും മോചനം ലഭിക്കുകയുണ്ടായി. മൗലവി ജലാലുദ്ദീൻ സായി മർഹൂം അദ്ദേഹത്തിൻ്റെ അവസ്ഥ വിവരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ എഴുതുന്നു, മുമ്പത് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മകനെ സംബന്ധിച്ച്. അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നു അതിലത്ത് നൂറുദ്ദീൻ സാഹിബ് ചൂത് കളിക്കുന്നതായിട്ട്. ഈ ജലാലുദ്ദീൻ സാഹിബ് അതിലത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ സ്വപ്നം വിവരിക്കുകയുണ്ടായി. ഹുസൂർ പറഞ്ഞു, മൗലവി ജലാലുദ്ദീൻ സാഹിബ്, മൗലവി നൂറുദ്ദീൻ സാഹിബ് ശരിക്കും ചൂതാട്ടം തന്നെയാണ് നടത്തുന്നത്, പക്ഷേ അദ്ദേഹം ചൂതാട്ടം കളിക്കുന്നത് അള്ളാഹുമായിട്ടാണ്. ഇദ്ദേഹവും ചൂത് കളിക്കുന്നവരെ പോലെ എല്ലാം തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, തൻ്റെ കയ്യിൽ ഒന്നും വെക്കുന്നില്ല. ഹദ്രത്ത് മൗലവി സാഹിബും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അതായത് ഇത് അള്ളാഹുമായിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു കച്ചവടമാണ്. ഭൗതികർ ഭൗതിക നേട്ടത്തിന് വേണ്ടി അത് ചൂത് കളിക്കുന്നു. ഖലീഫ അവ്വലിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഈ ഭൗതിക ലോകവും ആത്മീയമായ ലോകവും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു സമർപ്പണം അള്ളാഹുവിന് മുമ്പിൽ ചെയ്യുന്നത്. ഹദ്രത്ത് ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹുവിന്റെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെയാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കിയത്, അതേപോലെ തന്നെ മതപരമായി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് നമുക്കറിയാം. സൂഫി ഗുലാം മുഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ പിതാവ് വലി മിയാൻ സാഹിബാണ്, അദ്ദേഹം പറയുന്നു, 1912 ഞാൻ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA പാസ്സായി. അതിനുശേഷം ഞാൻ ഖലീഫ അവ്വലിനോട് ചോദിച്ചു, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠം പഠിക്കണോ അതല്ലെങ്കിൽ MA എഴുതണോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഖലീഫ അവ്വൽ പറഞ്ഞു, നീ ഖുർആൻ മനഃപ്പാഠമാക്കുക. MA എന്താണ്? 6 മാസം കൊണ്ട് ഞാൻ ഖുർആൻ മനഃപ്പാഠമാക്കി. ഖലീഫ അവ്വലിനോട് അതിനുശേഷം ഞാൻ വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം സുജൂദ് ചെയ്യുകയുണ്ടായി, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സുജൂ ചെയ്യുകയുണ്ടായി. ഇതായിരുന്നു യഥാർത്ഥത്തിൽ സഹാബാക്കൾക്ക് ലഭിച്ചിരിക്കുന്ന തർബിയത്ത്. അവരുടെ അനുസരണം ഇതായിരുന്നു വിശുദ്ധ ഖുർആനോടുള്ള സ്നേഹം. അത് ഭൗതികമായിരിക്കുന്ന ആ ഡിഗ്രി ഒഴിവാക്കി ആദ്യം അവർ വിശുദ്ധ ഖുർആൻ പഠനം നടത്താനാണ് തയ്യാറായത്. അതിനുശേഷം ഡിഗ്രി എടുക്കുകയും ചെയ്തു. സയ്യിദ് അഖ്തറുദ്ദീൻ അഹമ്മദ് സാഹിബിന്റെ ഒരു റിവായത്ത് അദ്ദേഹം എഴുതുന്നു, പ്രിയതമന്റെ സ്മരണ കൂടിക്കാഴ്ചയ്ക്ക് സമാനമാണ്. പ്രേമിയുടെ ഹൃദയം തൻ്റെ പ്രേമഭാജനത്തെ സ്മരിക്കുന്നതിൽ വെമ്പൽ കൊള്ളുകയാണ്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ വരിഷ്ഠദാസനും പ്രവാചക നേതാവും നമ്മുടെ യജമാനനും പ്രിയനും നമ്മുടെ പ്രവാചകനുമായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർണ്ണ പ്രതിബിംബവും പ്രതിനിധിയുമായ നമ്മുടെ പ്രിയങ്കരനും നമ്മുടെ നേതാവും പ്രവാചകനുമായ ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്മരണക്ക് ആർക്കാണ് ആവേശം ഇല്ലാതിരിക്കുക? അദ്ദേഹത്തിൻ്റെ സ്മരണയുടെ ആനന്ദം ആർക്കാണ് ഇല്ലാതിരിക്കുക? എന്നാൽ ഈ വിനീതന്റെ ഓർമ്മശക്തി കുറവാണെന്നതിലും ഉസൂറുമായി കഴിച്ചുകൂട്ടിയ കാലം കുറഞ്ഞതാണെന്നും എന്നെ ഭയപ്പെടുത്തുന്നു. 1902 അവസാനം മുതൽ 1903 അവസാനം വരെ ഒരു വർഷമാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ എൻ്റെ വയസ്സ് 24 ആയിരുന്നു. ഞാനും എൻ്റെ അമ്മാമൻ മൗലവി സയ്യിദ് ഹുസൈൻ സാഹിബും മർഹൂമും ആയിരുന്നു ഹദ്രത്ത് മസീമുൽ ഇസ്ലാത്തു വസ്സലാമിനുണ്ടായിരുന്ന കട്ടക്കിലെ 2 അതിഥികൾ. ഞങ്ങൾ ഇരുവർക്കുമായി അരിഭക്ഷണം കുറെ മാസങ്ങളോളം വന്നുകൊണ്ടിരുന്നു. ഇവര് അരിഭക്ഷണം കഴിക്കുന്ന നാട്ടിലുള്ളവരാണ്, ഒഡീസയിലുള്ളവരായിരുന്നു. അപ്പൊ അവർക്ക് അരിഭക്ഷണമാണ് വന്നുകൊണ്ടിരുന്നത്. മിയാ നജ്മുദ്ദീൻ മർഹൂമിനോട് പറഞ്ഞിരുന്നു ഹസ്രത്ത് മസീമുൽ ഇസ്ലാത്തു വസ്സലാം ഇവരുടെ കാര്യങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കണമെന്ന്. ആ കാര്യങ്ങൾ നജ്മുദ്ദീൻ സാഹിബ് ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു. സയ്യിദ് അഖ്തറുദ്ദീൻ സാഹിബ് പറയുന്നു, ഞാൻ വിദ്യാർത്ഥിയായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ദർസിൽ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഖലീഫ അവ്വൽ വളരെയധികം സ്നേഹം എന്നോട് പ്രകടിപ്പിച്ചിരുന്നു. എൻ്റെ മാതാപിതാക്കൾ റബ്ബിർ ഹുമാ കമാ റബ്ബയാനി സഗീറ, അവർ രണ്ടുപേരും എന്നോട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാദിയാനിലേക്ക് തിരിച്ചു വരണമെങ്കിൽ വളരെയധികം ചെലവ് വരും, അത് പ്രയാസമാണ് എന്നറിയിക്കുകയുണ്ടായി. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ ഇവിടെ വരുമ്പോൾ എനിക്ക് എഴുതണം, അപ്പോൾ ഞാൻ നിങ്ങൾക്കുള്ള ചെലവ് തരാമെന്ന്. അതായത് മാതാപിതാക്കൾ തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പോകാനൊരുങ്ങിയപ്പോൾ ഖലീഫ അവ്വലിനോട് ഈ കാര്യം ഞാൻ പറഞ്ഞു, ചെലവ് വളരെ കൂടുതലാണ്, അതുകൊണ്ട് തിരിച്ചു വരാൻ വളരെ പ്രയാസമാണ്, കാദിയാനിൽ വരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ ഖലീഫ അവ്വൽ പറയുകയുണ്ടായി, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്നോട് പറയണം, നിങ്ങൾക്കുള്ള യാത്ര ചെലവ് ഞാൻ അയച്ചു തരുന്നതാണ്. ഞാൻ തിരിച്ചു പോകാനുള്ള സമയം എടുത്തെത്തിയപ്പോൾ മസ്ജിദ് മുബാറക്കിന്റെ മുകളിൽ ആയിരുന്നു അന്ന് നമസ്കാരം നടന്നിരുന്നത്. ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹു കിഴക്ക് ഭാഗത്തു നിന്ന് എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി പറഞ്ഞു, അഖ്തറുദ്ദീൻ, പല ഉസ്താദുമാരിൽ നിന്നും താങ്കൾ വിശുദ്ധ ഖുർആൻ കുറേ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. അതായത് പല ഉസ്താദുമാരിൽ നിന്നും ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. വത്തഖുല്ലാഹ വയുഅല്ലിമുക്കുല്ലാ, എന്നിട്ട് പറയുകയുണ്ടായി അദ്ദേഹത്തോട്, നീ തഖ്വ കൈക്കൊള്ളുക, അള്ളാഹു തീർച്ചയായും താങ്കളെ പഠിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതിൻ്റെ നിബന്ധനയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സഹാബാക്കൾക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വളരെ താല്പര്യമുണ്ടായിരുന്നു. യുവത്വത്തിൽ വളരെ കൂടുതൽ ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചിരുന്നു. മുത്തഖികൾക്ക് അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള മാർഗദർശനം നൽകും. സഹാബാക്കളുടെ ജീവിതത്തിൽ മാഷാ അല്ലാ നാം ഇത് കാണുന്നു. വളരെ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള വലിയ ഗഹനമായ അറിവ് അവർക്കുണ്ടായിരുന്നു. ഖൈറുദ്ദീൻ സാഹിബ് മുസ്തഖീം സാഹിബിന്റെ റിവായത്താണ്. 1906 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. ഹദ്റത്ത് മസീമുൽ ഇസ്ലാത്തു വസ്സലാമിനെ സന്ദർശിക്കാനും അദ്ദേഹത്തിന് അന്ന് ഭാഗ്യം ലഭിച്ചു. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം മസീമുൽ ഇസ്ലാത്തു വസ്സലാം അവിടെ ഇരുന്നു. മസ്ജിദിൽ അന്ന് വെളിച്ചമില്ലായിരുന്നു. ഞാനും കുറച്ചു പേരും മസീമുൽ ഇസ്ലാത്തു വസ്സലാമിന്റെ അടുത്തിരുന്നിരുന്നു. ഒരാൾ ചോദിച്ചു, അതായത് അനഹമ്മദി മൗലവിമാര് ചോദിക്കുന്നു, മസീഹ് അലൈഹി സ്ലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൃഗങ്ങളെ ഉണ്ടാക്കിയിരുന്നു എന്ന് അവർ പറയുന്നു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, ഷെയ്ഖ് സാഹിബ്, അള്ളാഹും സൃഷ്ടാവ്, മസീഹും സൃഷ്ടാവ്. ഈ ഒരു വാക്കാണ് പറഞ്ഞത്. എഴുതുന്നു റിവാജ് ചെയ്യുന്ന ആള്, എനിക്കറിയില്ലായിരുന്നു ആ ഷെയ്ഖ് സാഹിബ് ആരായിരുന്നു എന്ന്. ഇരുട്ടായിരുന്നു. പിന്നീട് ആ ഷെയ്ഖ് സാഹിബ് ഒന്നും മിണ്ടിയില്ല. ഹുസൂർ വീണ്ടും പറയുകയുണ്ടായി, നമ്മുടെ പണ്ഡിതന്മാർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകളാണ് ചർച്ചകളിൽ ഉപയോഗിക്കേണ്ടത്. അതായത് മസീഹ അവിടെ പക്ഷിയെ സൃഷ്ടിക്കും, അവർ മൃഗങ്ങളെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത്ഭുതമാണ്. മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മറുപടി പറഞ്ഞത് ഇത്രമാത്രമാണ്, അള്ളാഹു സൃഷ്ടാവ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഗുണമല്ലേ. അതുപോലെ തന്നെ മസീഹ് ഖാലിഖ് സൃഷ്ടാവ്. ഇങ്ങനെയുള്ള ശിർക്കിലാണ് മുസ്ലിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകളായിരിക്കും തബ്ലീഗിൽ ഫലപ്രദമാവുക. നീണ്ട ചർച്ചകൾ നമ്മൾ ചെയ്യുമ്പോൾ കാര്യങ്ങളെല്ലാം പല രീതിയിലേക്കും പോകും. തുടർന്ന് പറയുന്നു, ഖൈറുദ്ദീൻ സാഹിബ് എഴുതുന്നു, ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. ഉസൂർ എന്നെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് സ്വപ്നം കാണുകയാണ്. അദ്ദേഹം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിൽ പറയുകയാണ്, നീ കാദിയാനിലേക്ക് വരിക, നാം നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാം. ഈ സ്വപ്നമാണ് അദ്ദേഹം കണ്ടത്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് വഫാത്തായി പോയിരുന്നു. അതിനുശേഷമാണ് ഈ സ്വപ്നം കാണുന്നത്. അതിനുശേഷം മറ്റൊരു സ്വപ്നം ഞാൻ കണ്ടു. ആ സ്വപ്നം ഇതായിരുന്നു, ഞാൻ ഹിജ്റത്ത് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്ന് നാസറാബാദ് എന്നുള്ള പ്രദേശം ഉള്ള സ്ഥലം, അതായത് കാദിയാനിൽ ഹിജ്റത്ത് ചെയ്ത് വന്നിട്ടുണ്ട്. മുഹല്ല നാസറാബാദ് ഉള്ള സ്ഥലത്താണ് ഞാൻ വന്നിറങ്ങിയിരിക്കുന്നത്. ഈ മൈതാനത്ത് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്നു. എന്നിപ്പോൾ ഞാൻ ചോദിച്ചു, ഈ സ്ഥലം ഏതാണ്? അപ്പോൾ ആകാശത്ത് നിന്ന് ഒരു രൂപത്തിലുള്ള ഒരു ശബ്ദം വരുന്നു. അത് എന്തോ ഒരു സാധനം, അതിൻ്റെ രൂപം ഫുട്ബോളിൻ്റെ രൂപമാണ്. അതിൽ നിന്നൊരു ശബ്ദം വരുന്നു, ഇതിൻ്റെ പേര് ഇബ്രാഹീമിൻ്റെ കാടാണ്, ഇവിടെയാണ് താങ്കൾ തങ്ങളുടെ സാധനങ്ങളെല്ലാം ഇറക്കി വെക്കുന്നത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് ഇബ്രാഹീമാണെന്ന് അള്ളാഹു എനിക്ക് അറിയിച്ചു തരികയാണുണ്ടായത്. ശരിക്കും അന്ന് മുമ്പ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ, ഞാൻ മൂസയാണ്, ഇബ്രാഹീമാണ്, ഞാൻ ആദമാണ്, ഞാൻ നൂഹാണ്, അതേപോലെ തന്നെ ഇബ്രാഹീമാണ്, മൂസയാണ്, എനിക്ക് കുറേ മക്കളുണ്ട് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അള്ളാഹു എന്നോട് ഇത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു വാദം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ട് എന്ന് എനിക്കറിയാൻ സാധിച്ചത്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരുകൾ, അതിനകത്ത് ലഭിച്ച ഇൽഹാമുകളെല്ലാം തന്നെ മറ്റു രീതിയിൽ മറ്റുള്ളവർക്ക് ഇല്ലാ നൽകിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു. ഫൈസുദ്ദീൻ സാഹിബ് വീണ്ടും തുടർന്ന് പറയുന്നു, ഞാൻ എൻ്റെ വിനയം കൊണ്ട് പറയുകയല്ല, ഞാൻ സത്യം പറയുകയാണ്, ഞാൻ പാപിയായിരുന്നു. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഇത് പ്രവാചകന്റെ ആത്മീയ പ്രകാശം മുഖേനയെ ലഭിക്കുകയുള്ളൂ, എന്നിൽ നിന്നൊരിക്കലും ഉണ്ടായതല്ല. കാരണം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, ഞാനാണ് അള്ളാഹുവിന്റെ പ്രകാശം, ഇത് മുഖേനയാണ് ഇവിടെ എല്ലാം തന്നെ പ്രകാശപൂർണമായത്. പ്രകാശവുമായി ബന്ധപ്പെടുന്നവർ തീർച്ചയായും അവർക്ക് പ്രകാശം ലഭിക്കുന്നതാണ്. എന്നാൽ ഓരോരുത്തർക്കും അവരോടൊരു കഴിവനുസരിച്ചായിരിക്കും ആ പ്രകാശം ലഭിക്കുക. അദ്ദേഹം പറയുന്നു, മൗലിസേ പറയുന്നു, ഇൽഹാം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു മുമ്പ്, കഷ്ഫ് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു, യഥാർത്ഥ സ്വപ്നം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഈ വരിഷ്ഠദാസന്റെ കയ്യിൽ കൈകൊടുത്തതുകൊണ്ട് നമുക്ക് ഇൽഹാം എന്താണെന്ന് അറിയാൻ സാധിച്ചു എന്ന് മാത്രമല്ല, കഷ്ഫ് എന്താണെന്ന് അറിയാൻ സാധിച്ചു എന്നല്ല, സത്യസ്വപ്നങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിച്ചു എന്നുമല്ല, അതെല്ലാം തന്നെ ഞങ്ങളിൽ ഇറങ്ങുന്നത് ഞങ്ങൾ അനുഭവിക്കുന്നു. ഈ വിപ്ലവകരമായ മാറ്റമാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹാബാക്കളിൽ ഉണ്ടാക്കിയത്. ഹസ്രത്ത് ഖലീഫ അവർ അലിയുള്ള നുഹിനെ സംബന്ധിച്ച് നമ്മൾ കേട്ട റിവായത്താണ്, ആരോ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, മൗലവി സാഹിബ് താങ്കൾ വലിയ ഭക്തനായിരുന്നല്ലോ, മിർസ സാഹിബിന്റെ ബയ്യത്തിൽ വന്നുകൊണ്ട് താങ്കൾക്ക് എന്താണ് ലഭിച്ചത്? അപ്പോൾ ഖലീഫ അവൽ മറുപടി പറഞ്ഞത്, പല കാര്യങ്ങളും പല ഗുണങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ആദ്യം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സ്വപ്നത്തിലാണ് കണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ കണ്ണു തുറന്നുകൊണ്ട് ജാഗ്രതാവസ്ഥയിൽ റസൂലുള്ളാഹിനെ കാണുന്നു. ഈ മാറ്റമാണ് മിർസ സാഹിബ് എന്നിൽ ഉണ്ടാക്കിയത്. ഹൈറുദ്ദീൻ സാഹിബ് എഴുതുന്നു, ഞാൻ ദൃഢജ്ഞാനത്തോടുകൂടി ഈ കാര്യങ്ങൾ എന്താണ് എന്ന് പറയാൻ സാധിക്കും. മസ്ജിദ് മുബാറക്കിൽ ഇരിക്കുകയായിരുന്നു, ലുഹർ സമയമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇൽഹാമുണ്ടായി, ഉലായി കൊഹ്മുൽ മുഫ്ലിഹോൻ. ഇതിൽ പറയുന്നത് ഈ ജമാഅത്തിലുള്ളവർ തന്നെയാണ് വിജയികൾ എന്നാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ ആളുകൾക്ക് പോലും അവരുടെ പര്യവസരം നല്ലതായി നമ്മൾ കാണുന്നു. നല്ല നല്ല പ്രവൃത്തികൾ അവർ മുഖേന ഉണ്ടാകുന്നു. അവരുടെ ദുആയിൽ പ്രത്യേകമായിരിക്കുന്ന സ്വാധീനമുണ്ടാകുന്നു. പിന്നീട് ഞാൻ ദുആ ചെയ്ത അള്ളാഹു തആല നിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള മാർഗം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും, അപ്പോൾ അതായത് ഈ സഹാബാക്കളുടെ നോക്കുക എന്തുമാത്രം ആഗ്രഹങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്, അള്ളാഹുമായിട്ടുള്ള ബന്ധം അവർക്ക് സ്ഥാപിക്കണം, ആ ബന്ധം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം, ഇതാണ് അവർ ദുആ ചെയ്യുന്ന ദുആകൾ. അള്ളാഹു എന്നിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള മാർഗം നീ എനിക്ക് പറഞ്ഞു തന്നാലും, അപ്പോൾ അള്ളാഹു എനിക്ക് മറുപടി പറഞ്ഞു, എൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ രണ്ട് മാർഗമാണുള്ളത്, ഒന്ന് ചന്ത കൊടുക്കുക അല്ലെങ്കിൽ തബ്ലീഗ് ചെയ്യുക. ഈ രണ്ട് മാർഗങ്ങളാണ് എനിക്കിഷ്ടം എന്നും അദ്ദേഹത്തിന് മറുപടി നൽകുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ദുആ ചെയ്ത അള്ളാഹുവേ, ഞാൻ അത്ര പഠിച്ചിട്ടില്ലല്ലോ, എനിക്ക് വലിയ അറിവില്ല, കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് അള്ളാഹുവെ തബ്ലീഗ് ചെയ്യുക. അപ്പോൾ അള്ളാഹു മറുപടി നൽകി, വിശുദ്ധ ഖുർആൻ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ, ഈ ഒരു വാചകം അള്ളാഹുവിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി, വമാ റമൈത ഇസ് റമൈത വലാക്കിൻ അല്ലാഹു റഹമ എന്ന ആയത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ച് ബദർ യുദ്ധത്തിൽ വന്നൊരു ഒരു ആയത്താണിത്, അതുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണിത്. അള്ളാഹു പഠിപ്പിക്കുമ്പോൾ പിന്നീട് എനിക്കെന്താണ് വിഷമം. അദ്ദേഹം മുമ്പൊരു സ്വപ്നത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു, ഞാൻ വീട്ടിൽ എൻ്റെ നാട്ടിലായപ്പോൾ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഈ കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വാഗ്ദാനം നൽകുന്നു. അപ്പോൾ അതിന് മറുപടിയായി അള്ളാഹു പറയുകയാണ്, ഞാൻ നിനക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ എന്ന്. എൻ്റെ കഴിവനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ ആർക്കാണോ പഠിക്കാൻ ആഗ്രഹമുള്ളത് അവരെ പഠിപ്പിക്കാൻ എനിക്ക് കഴിയും. ഇപ്പോൾ ഞാൻ വിശുദ്ധ ഖുർആൻ ഒന്നൊന്നര മണിക്കൂർ തർജ്ജുമയോടുകൂടി അതിഥി മന്ദിരത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നു എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ അതോടൊപ്പം അള്ളാഹു പറഞ്ഞു, ആദിൻ്റെയും സമൂദിൻ്റെയും കഥ നീ ഖുർആനിൽ വായിച്ചിട്ടില്ലേ. ഒരു റുക്കു വായിച്ചതിന് ശേഷം ഞാനത് ജനങ്ങൾക്ക് കേൾപ്പിക്കുകയും ചെയ്തു. പ്രവാചകന്മാരെ നിഷേധിക്കുന്നവരുടെ പര്യവസാനം എന്തായിരിക്കും എന്നും ഞാൻ കേൾപ്പിച്ചു. ഇതേപോലെ ദുആയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ സവിധത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഞാൻ ദുആയെ സംബന്ധിച്ച് അള്ളാഹു എന്നോട് പറഞ്ഞത് നീ കൂടുതലായി നെയ്യ് തിന്നണമെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ നെയ്യ് തിന്നുക എന്നുള്ളതുകൊണ്ട് അർത്ഥമെന്താണ്? അപ്പോൾ അള്ളാഹു മൂന്നാമത്തെ ദിവസം എനിക്ക് മറുപടി നൽകി, നെയ്യ് തിന്നുക എന്നുള്ളതിൻ്റെ അർത്ഥം കൂടുതലായി നീ ദുആ ചെയ്യുക എന്നുള്ളതാണ്. പഞ്ചാബി ഭാഷയിലാണ് ഈ വചനം എനിക്ക് ലഭിച്ചത്. ഏതൊരു വീട്ടിലാണോ കൂടുതൽ ദുആ നടക്കുന്നത് അവിടെ എപ്പോഴും തന്നെ സമൃദ്ധമായിരിക്കും. ആരോടാണോ അള്ളാഹു സംസാരിക്കാത്തത് അവർ മുസ്ലിങ്ങളല്ല എന്നുള്ള വചനവും ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷം പങ്കിടണമെന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ വീടുകളെ ദുആ കൊണ്ട് നിറയ്ക്കേണ്ടതാണ്. അദ്ദേഹം പറയുകയാണ്, എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക് ഇതെല്ലാം എന്റെ കഴിവ് മുഖേനയാണ് ലഭിച്ചത് എന്ന് വാദിക്കാൻ സാധിക്കുമോ? ഇതിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതെല്ലാം തന്നെ പ്രവാചക പ്രകാശം ലഭിച്ചത് കൊണ്ടാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വാക്കുകൾ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. ഞാൻ ആകാശത്ത് നിന്ന് ആ തക്ക സമയത്ത് വന്ന വെള്ളമാകുന്നു ഞാൻ. ഈ പകലെല്ലാം തന്നെ പ്രകാശപൂർണമായിരിക്കുന്ന പ്രകാശം ആ അള്ളാഹുവിന്റെ പ്രകാശം ഞാനാകുന്നു. ഹസ്രത്ത് ഹാഫിസ് നബി ബക്ഷ് സാഹിബ്, അദ്ദേഹത്തിന്റെ പിതാവ് ഹാഫിസ് നബി ബക്ഷ് സാഹിബ് ആണ്. ഹാഫിസ് കരീം ബക്ഷ് സാഹിബിന്റെ മകൻ ഹസ്രത്ത് ഹാഫിസ് നബി ബക്ഷ് സാഹിബ് ഫൈസുല്ല ചെക്ക്, അദ്ദേഹത്തിന്റെ ഒരു റിവായത്ത്. അദ്ദേഹം പറയുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വാദിക്കുന്നതിന് മുമ്പേ ഇദ്ദേഹം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിരുന്നു. തുടക്കത്തിൽ തന്നെ ബയ്യത്തും ചെയ്തിട്ടുണ്ട്. ഫസലുർ റഹ്മാൻ സാഹിബ് മുബല്ലി ആഫ്രിക്ക ഹാഫിസ് സാഹിബിന്റെ മകനാണ് അദ്ദേഹം. അദ്ദേഹം എഴുതുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രത്യേകമായിരിക്കുന്ന ഒരു ഇഷ്കായിരുന്നു അദ്ദേഹത്തിന്. ഹുസൂർ അലൈഹി സ്വലാമിന്റെ ഏതെങ്കിലും അവസ്ഥ വിവരിക്കാൻ ആരെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം പറയാറുള്ളത് എന്റെ ഓർമ്മ ശക്തി എനിക്ക് സംശയമുണ്ട് എന്നുള്ളതാണ്. കാരണം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ മറ്റ് തെറ്റായ വല്ലതും ഞാൻ പറഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹം നദീതര വിഭാഗത്തിലെ പട്ടുവാരിയായിരുന്നു. അദ്ദേഹത്തിന് പകൽ മുഴുവനും കറങ്ങേണ്ടതായി വന്നിരുന്നു. മെയ് ജൂൺ മാസത്തിലെ ചൂടുകാലത്തും ഉഷ്ണകാലത്തും അദ്ദേഹത്തിന് പകൽ മുഴുവനും സന്ദർശിക്കേണ്ടതായി വന്നിരുന്നു പല സ്ഥലങ്ങളും. തീർച്ചയായും നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതാണ് എന്തുമാത്രം ക്ഷീണം അപ്പോഴുണ്ടാകുമെന്ന്. പക്ഷേ എന്നിരുന്നാലും രാത്രി അദ്ദേഹം തഹജ്ജുദിന് എണീക്കുമായിരുന്നു. ഞങ്ങളെയും നിർബന്ധിച്ചിരുന്നു, കുട്ടികളോടും അദ്ദേഹം പറഞ്ഞിരുന്നു, റംസാൻ മാസമായാൽ എന്ത് തന്നെ ചൂടുകാലമായിരുന്നാലും കൃത്യമായി നോമ്പെടുക്കുമായിരുന്നു, തണുപ്പ് കാലത്ത് തഹജ്ജുദ് നമസ്കാരം ഒച്ചത്തിൽ ഓതുമായിരുന്നു, കുട്ടികളെയും കൂടെ നമസ്കരിപ്പിക്കാറുണ്ടായിരുന്നു, ഹാഫിസെ ഖുർആനായിരുന്നു, നമസ്കാരം നോമ്പ് എന്നിവ കൃത്യമായി അനുഷ്ഠിക്കാൻ നമ്മളോട് പറഞ്ഞിരുന്നു. അലസത കാണിച്ചാൽ വളരെയധികം ദേഷ്യപ്പെടുമായിരുന്നു. വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അദ്ദേഹത്തിന് പകൽ സമയം അദ്ദേഹത്തിന്റെ ജോലി തിരക്ക് കാരണം സമയം കിട്ടാത്തത് കൊണ്ട് രാത്രിയാണ് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നത്. ഞങ്ങൾ മൂന്ന് സഹോദരന്മാരായിരുന്നു. ഞങ്ങളിൽ മൂത്തവൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അദ്ദേഹം ഖാദിയാനിലാണ് വിദ്യ കരസ്ഥമാക്കിയത്. 1907 അദ്ദേഹം വഫാത്താകുകയുണ്ടായി. ഞങ്ങൾ രണ്ടുപേരെയും, എന്നെയും അസീസം അബീബുറഹ്മാനെയും പിതാവ് 12-13 വയസ്സുള്ള ആ സമയത്ത് ഹാഫിസ് നൂർ മുഹമ്മദ് സാഹിബ്, ഹാഫിസ് ഹാമിദ് ഉള്ളാ സാഹിബ് റളിയല്ലാഹു തആല അൻഹു എന്നിവരോടൊപ്പം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സവിധത്തിൽ കൊണ്ടുപോവുകയുണ്ടായി. അന്ന് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ബറാഹിന അഹമ്മദി എഴുതുകയായിരുന്നു. ഇതിനുശേഷം പലപ്പോഴായി ഞങ്ങൾ പോയിട്ടുണ്ട്, ബൈഅത്തും പെട്ടെന്ന് തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് ഫസലുർ റഹ്മാൻ സാഹിബ് ബൈഅത്ത് വാങ്ങാൻ വാദത്തിന് മുമ്പേ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ബയ്യത്ത് ചെയ്ത യഥാർത്ഥ വർഷം എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം ആദ്യമായി വന്നപ്പോൾ തന്നെ ഹുസൂറിൻ്റെതായി മാറി. എഴുതുന്നു, ഖാദിയാനിൽ തന്നെയാണ് ഞാൻ വിദ്യ കരസ്ഥമാക്കിയത്. ഫസലുറഹ്മാൻ സാഹിബിന് ഖാദിയാനിൽ തന്നെ അദ്ദേഹത്തെ പഠിപ്പിച്ചു. ദുഃഖമുണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ തൃപ്തനാകേണ്ട ഏറ്റവും മഹത്തായ ഉദാഹരണം അദ്ദേഹത്തിൽ നിന്നും പ്രകടമായിരുന്നു. അക്കീസ് സാഹിബ് എഴുതുന്നു, 1907 ഞങ്ങളുടെ മൂത്ത സഹോദരൻ വഫാത്തായപ്പോൾ അന്ന് ഞങ്ങളുടെ രണ്ട് സഹോദരിമാരുടെ വിവാഹത്തിന്റെ തീയതി വളരെ അടുത്തായിരുന്നു. ഞങ്ങളെല്ലാവരും ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി പിതാവ് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. ഒരു സഹോദരിയുടെ വരന്റെ ആളുകള് ജലന്ധറിൽ നിന്നും വന്നിരുന്നു. വരന്റെ ആളുകൾ വരാൻ ആകെ 3 ദിവസം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അപ്പോഴാണ് അബ്ദുറഹ്മാൻ സാഹിബ് ഖാദിയാനിൽ വഫാത്താകുന്നത്, അതായത് ഖാദിയാനിൽ അദ്ദേഹം വഫാത്താകുന്നത് ആ സമയത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു കമ്പി സന്ദേശം വന്നു. വരന്റെ ആളുകൾ പറഞ്ഞു, ഈ വഫാത്ത് നടന്നത് കാരണമായിട്ട് ഞങ്ങൾ കല്യാണം കുറച്ചുകൂടി നീട്ടിവെക്കാം എന്ന് പറയുകയുണ്ടായി. അതായത് വരന്റെ ആളുകൾ തന്നെയാണ് കല്യാണം നീട്ടിവെക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഉപ്പ പറഞ്ഞു, അക്കീം സാഹിന്റെ പിതാവ് പറഞ്ഞു, മരണം എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്, അത് നടന്നു കഴിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സമയത്ത് തന്നെ വന്നോളൂ, അങ്ങനെ പെൺകുട്ടിയെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ ഈ കുട്ടിയുടെ മരണത്തിന്റെ 3 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ 2 പെൺകുട്ടികളെയും വിവാഹം നടക്കുകയുണ്ടായി. ഇത് ഒരു മതപരമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണത്തിന്റെ അവസ്ഥ കൂടിയാണ്. എഴുതുന്നു, 1st ഖിലാഫത്തിലും 2nd ഖിലാഫത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു വിധത്തിലുള്ള പരീക്ഷണത്തിലും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. 2 ഖലീഫമാരുടെ ബയ്യത്ത് ചെയ്യുന്നതിൽ ഒരുവിധത്തിലും സങ്കോചവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഖിലാഫത്തിന് അംഗീകരിക്കാൻ അദ്ദേഹം ഉത്തമമായിരിക്കുന്ന മാതൃകയാണ് സമർപ്പിച്ചിരുന്നത്. 2 പ്രാവശ്യം തബ്ലീഗിന് വേണ്ടി വെസ്റ്റ് ആഫ്രിക്കയിൽ അദ്ദേഹം പോയിട്ടുണ്ട്. അക്കീം ഫസലുർ റഹ്മാൻ സാഹിബ് അദ്ദേഹം കുറെ നീണ്ടകാലത്തോളം ആഫ്രിക്കയിലെ മുബല്ലിഗായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആദ്യം 8 വർഷമാണ് തുടർച്ചയായി ആഫ്രിക്കയിൽ നിന്നത്. അതിനുശേഷം 7 വർഷം തുടർച്ചയായി നിൽക്കുകയുണ്ടായി. വിവിധ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും അദ്ദേഹത്തിന് ഈ കുട്ടികളുടെ ആവശ്യമുണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കലും തന്നെ അക്ഷമനാവുകയില്ല, അതിനകത്ത് ഖലീഫത്തുൽ മസീഹ് തിരിച്ചു വിളിക്കാൻ പറയാത്തിടത്തോളം കാലം അതല്ലാതെ ഞാൻ ഒന്നും തന്നെ പറയുന്നതല്ല, ഞാൻ ഒരു വിധത്തിലുള്ള ഡിമാൻഡും ആവശ്യപ്പെടുകയില്ല. ഖലീഫത്തുൽ മസീഹ് എപ്പോഴാണോ തിരിച്ചു വരാൻ അവരോട് പറയുന്നത് അപ്പോൾ മാത്രമാണ് അവർ തിരിച്ചു വന്നാൽ മതി, അതല്ലാതെ മറ്റൊരു വിധത്തിലുള്ള ഡിമാൻഡും എനിക്കില്ല. ജോലിയുള്ള സമയത്ത് ജമാഅത്തിന്റെ എല്ലാ പത്രങ്ങളും അദ്ദേഹം വാങ്ങിയിരുന്നു, ചന്ത കൃത്യമായി നൽകിയിരുന്നു, പാവങ്ങളെ വളരെയധികം സഹായിച്ചിരുന്നു, അതിസൽക്കാര പ്രിയരായിരുന്നു, വസിയത്ത് ചെയ്തിരുന്നു, ആ ജോലി ചെയ്യുന്ന സമയത്ത് ഇസ്സാമത്ത് നൽകിക്കൊണ്ടിരുന്നു, ഫൈദുള്ള ചക്കിൽ കുറച്ച് ഭൂമിയുണ്ട്, അതിൻ്റെയും വസിയത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അഞ്ചുമന്റെ പേരിലാണ് ആ സ്ഥലം അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. ഇവരുടെ പൗത്രന്റെ പൗത്രൻ ഏതൊരു സഹാബിയെ കുറിച്ചാണോ ഞാൻ പറയുന്നത്, അസീസം ഉമേർ 28 മെയ്ല് മോഡേൺ ടൗണിൽ അദ്ദേഹം ഷഹാദത്ത് വരികയുണ്ടായി. അദ്ദേഹത്തിന് 2 ചെറിയ കുട്ടികളുണ്ട്. അല്ലാഹു തആല അവരുടെ സംരക്ഷകരും സഹായമാകട്ടെ. ശുഹദാക്കളെ പല യുവ ശുഹദാക്കളുമുണ്ട്. അവരുടെ കുട്ടികൾക്കും അവരുടെ വിധവകൾക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. അതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു അവരുടെ സംരക്ഷകനും സഹായമാകട്ടെ. അവർക്ക് ക്ഷമ പ്രദാനം നൽകട്ടെ. അതേപോലെ തന്നെ യുവതികളായ വിധവകളുണ്ട്, അവർക്ക് പുതിയ ബന്ധം അള്ളാഹു നൽകുമാറാകട്ടെ. ഹദ്രത്ത് മുഹമ്മദ് യാക്കൂബ് സാഹിബ് സിറാജുദ്ദീൻ സാഹിബിന്റെ മകൻ, 1900 അദ്ദേഹം ബൈഅത്ത് ചെയ്തത്. 1904 മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്ദർശിച്ചു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം എഴുതുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വാത്സല്യത്തിൽ കുട്ടികളെപ്പോഴും എടുക്കാറുണ്ടായിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടികളോട് വളരെയധികം വാത്സല്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. ഞാൻ ഹുസൂറിന്റെ മടിത്തട്ടിൽ കളിച്ചുകൊണ്ടിരുന്നു. ഹുസൂറിന്റെ മുഖം പ്രകാശത്തിനുമേൽ പ്രകാശമായിരുന്നു. മാതാപിതാക്കളെക്കാളും കൂടുതൽ സ്നേഹം ഞങ്ങളോടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത് ചെറുപ്പത്തിൽ തന്നെ. ലാഹോറിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലും വന്നിരുന്നു. ഒരിക്കൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നടക്കാനിറങ്ങി. അപ്പോൾ ഹുസൂർ പൂർണ്ണമായും അടച്ചുപൂട്ടിയ വണ്ടിയിലാണ് യാത്ര ചെയ്തിരുന്നത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ മിയാ സിറാജുദ്ദീൻ സാഹിബ്, മിയാ മിറാജുദ്ദീൻ സാഹിബ് മർഹൂം, താജുദ്ദീൻ സാഹിബ്, ഇതേപോലെ തന്നെ മറ്റു ആളുകളും ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ വീടിന് മുൻപിൽ ഗവൺമെന്റിന് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടം പാർക്ക് ഞങ്ങളുടെ വീടിന് ചേർന്നതായിരുന്നു. തെണ്ടിപ്പിള്ളേരുടെ വലിയ ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ഹുസൂർ അവിടേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ കോണിപ്പടിയിലൂടെ കയറി മുകളിലേക്ക് വന്നു. അങ്ങനെ ആ തെണ്ടിപ്പിള്ളേർ കല്ലെറിയാൻ തുടങ്ങി. ഉടനെ തന്നെ പിതാവ് അതുപോലെ തന്നെ എളാപ്പയും എല്ലാം തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൂടിയാലോചന നടത്തുകയുണ്ടായി. എനിക്ക് വേണ്ടി ഒരു സേവകനെ പിതാവ് നിശ്ചയിച്ചിരുന്നു. സേവകനോട് പറഞ്ഞു, ഈ കുട്ടിയെ നീ എടുക്കൂ. അപ്പോൾ ഞാൻ അന്ന് രോഗിയുമായിരുന്നു. ആ സേവകൻ എന്നെ എടുത്തു. എന്നിട്ട് ഞങ്ങളുടെ കുടുംബക്കാര് ആ തെണ്ടിപ്പിള്ളേരെ നേരിടുകയുണ്ടായി. അങ്ങനെ അവരവിടെ നിന്ന് പിരിഞ്ഞുപോയി. അതായത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ്, ഇനി അവരെ വിട്ടേക്ക്. ഒരിക്കൽ അദ്ദേഹം എഴുതുന്നു, ഞാൻ എൻ്റെ പിതാവിനോടൊപ്പമായിരുന്നു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ വീട്ടിൽ താമസിച്ചു. അവിടെ പേനയും മഷിയും എല്ലാം തന്നെ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു. എന്നിട്ട് അവിടെ വന്ന് പലതും എഴുതുമായിരുന്നു. എൻ്റെ പിതാവ് ചോദിച്ചു, പെൺകുട്ടിയുടെ പേര് എന്താണ് എന്ന്. ആമിന ബീഗ എന്ന് പറയുകയും ചെയ്തു. കാദിയാനിലേക്ക് ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം വരുമ്പോഴെല്ലാം തന്നെ ആ ചെറുപ്പകാലത്തുള്ള ആ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ഞാൻ ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ബുക്ക് സ്റ്റാളിലേക്ക് പോകുമായിരുന്നു. ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു എന്നെ എടുക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴും അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കാറാണ് ഉള്ളത്. അത് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ഖലീഫത്തുൽ മസീഹ് അവ്വൽ കുട്ടികളെ എടുക്കുകയും എന്നിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. കുട്ടികളെ മടിയിൽ ഇരുത്തുകയും വിശുദ്ധ ഖുർആൻ ഓതുകയും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്നും എഴുന്നേറ്റ് മസ്ജിദ് മുബാറക്കിലേക്ക് പോകുമ്പോൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്ദർശിക്കാൻ സാധിച്ചിരുന്നു. ഹുസൂർ തന്റെ അടുത്ത് കുട്ടികളെ ഇരുത്തും, എന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ പല അതിഥികൾ മുഖേന മസ്ജിദ് മുബാറക്ക് നിറഞ്ഞിരുന്നു. കാദിയ വളരെ ചെറിയ ഒരു സ്ഥലമായിരുന്നു. ഹുസൂറിന്റെ ഇല്ലാമ് ഈ രീതിയിൽ പൂർത്തിയാകുമെന്ന് ഈ പ്രദേശം കണ്ടാൽ നമുക്ക് ഒരിക്കലും തോന്നുമായിരുന്നില്ല. എന്റെ പിതാവ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ആദ്യകാല ഖാദിമ്യങ്ങളിൽപ്പെട്ട വ്യക്തിയായിരുന്നു. എന്റെ പിതാവ് പറയാറുണ്ടായിരുന്നു, ഖലീഫത്തുൽ മസീഹ് രണ്ടാമന്റെ കാലത്ത് വിജയത്തിന്റെ ആ പ്രവചനം നമുക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ അവർ കടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ പറയാറുള്ളത് ഇതെന്തായാലും നടക്കും എന്നുള്ളതാണ് ആ പ്രവചനം. ഇതാണ് സഹാബാക്കൾ. ഇവര് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നുകൊണ്ട് അവരിൽ ഒരു പരിശുദ്ധ മാറ്റമുണ്ടാക്കി, അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. ആ മഹാത്മാവിൽ ദൃഢമായി അവർ വിശ്വസിച്ചു. അവരുടെ വിശ്വാസത്തെ ആർക്കും തന്നെ തകർക്കാൻ സാധിച്ചിരുന്നില്ല. അവർക്ക് അവരുടെ ആത്മാഭിമാനം അത് ആദ്യകാല സഹാബാക്കളുടെ സ്മരണയെ പുതുക്കുന്നതായിരുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ പ്രസ്ഥാനത്തെ അള്ളാഹു സ്ഥാപിച്ചതിന് ശേഷം ഇതിൻ്റെ സത്യതയ്ക്ക് വേണ്ടി എത്രയോ അടയാളങ്ങൾ അള്ളാഹു പ്രകടമാക്കുകയുണ്ടായി. അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ ജമാഅത്ത് സഹാബാക്കളുടെ ജമാഅത്തായി തീരണമെന്നുള്ളതാണ്. അങ്ങനെ ആദ്യകാല നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടം വരണമെന്നും അള്ളാഹു ആഗ്രഹിക്കുന്നു. ഈ പ്രസ്ഥാനത്തിൽ പ്രവേശിക്കുന്നവർ ആഖിറീന മിന്നും എന്നുള്ളതിലാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അവര് കള്ള സൂഫിസത്തിൻ്റെ എല്ലാം തന്നെ ആ വസ്ത്രം അഴിച്ചു മാറ്റുക, തങ്ങളുടെ എല്ലാ ശ്രദ്ധയും തന്നെ അള്ളാഹുവിലേക്ക് തിരിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വചനങ്ങളെ ദൃഢമായി തങ്ങളുടെ നെഞ്ചിലേറ്റി നടന്നിരുന്നു. ഈ അധ്യാപനത്തെ അവര് പ്രാവർത്തികമാക്കി കാണിച്ചു. അള്ളാഹു തആല നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ ഒരു പരിശുദ്ധ മാറ്റം വരുത്തി അത് നിലനിർത്തുന്നവരാക്കി അള്ളാഹു നമ്മളെ മാറ്റട്ടെ. ഇൻഷാ അല്ലാ മറ്റന്നാൾ മുതൽ, അതല്ലെങ്കിൽ നാളെ രാത്രി 12 മണിക്ക് ശേഷം പുതിയ വർഷം തുടങ്ങുകയാണ്. അള്ളാഹ് ഈ വർഷത്തെയും മുമ്പത്തേക്കാൾ ഉപരി അനുഗ്രഹം ജമാഅത്തിന് നൽകുന്ന വർഷമാക്കി മാറ്റട്ടെ. അഹമ്മദിയത്തിന്റെ എതിരാളികളുടെ കൈകൾ അള്ളാഹ് തടയട്ടെ. സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹുവിർക്ക് നൽകട്ടെ. അള്ളാഹു തആല ഓരോ അഹമ്മദിക്കും വ്യക്തിപരമായും ജമാഅത്ത് തലത്തിലും എത്രയോ അനന്തമായ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഒരു ജനാസ നമസ്കരിക്കുന്നതാണ് ഗായിബ്. ജമാലുദ്ദീൻ സാഹിബ് ഓഡിറ്റർ സദറഞ്ചൻ അഹമ്മദിയ പാകിസ്താന്റേതാണത്. 15 ഡിസംബർ 1938 കാദിയാനിലാണ് ജനിച്ചത്. ജന്മന അഹമ്മദിയാണ്. 18-ാമത്തെ വയസ്സ് മുതൽ ജമാഅത്തിൽ സേവനം ചെയ്തു. 27 ഡിസംബർ 2011 ആണ് അദ്ദേഹം വഫാത്തായത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ മുസിയായിരുന്നു. ബെഷ്തി മക്റ റബ്ബയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. 55 വർഷം അള്ളാഹു ഇദ്ദേഹത്തിന് പ്രസ്ഥാനത്തിൽ സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകി. വിവിധ ഓഫീസുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നിസാമത്ത് ജായ്ദാദ്, ദഫ്തർ വസീയത്ത്, ദാറു സിയാഫത്ത്, ദഫ്തർ പ്രൈവറ്റ് സെക്രട്ടറി, നസാര ഖിദ്മത്തെ ദർവേഷൻ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഓഡിറ്റർ സദറഞ്ചൻ അഹമ്മദിയ ജൂലൈ 2003 മുതലാണ് നിയമിക്കപ്പെട്ടത്. മരണസമയം വരെ ഈ ഒരു സേവനത്തിലാണ് അദ്ദേഹം നിയമിക്കപ്പെട്ടിരുന്നത്. 2008 മുതൽ ജൂൺ 2009 വരെ ഖായിം മക്കാം, അഫ്സർ മുഹാസിബ് പ്രൊവിഡന്റ് ഫണ്ട് എന്നിവയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിശബ്ദനായ നിസ്വാർത്ഥ സേവകനായിരുന്നു. തൻ്റെ കീഴിലുള്ളവരോട് വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം വർത്തിച്ചിരുന്നത്. എല്ലാവരോടും സഹാനുഭൂതിയും സ്നേഹത്തോടും വർത്തിച്ചിരുന്നു. കുടുംബത്തോടും ഭാര്യ മക്കളോടും വളരെ സ്നേഹത്തോടെയാണ് അദ്ദേഹം നിലനിന്നിരുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ധൈര്യശാലിയും ധീരനുമായിരുന്നു. നമസ്കാരം, നോമ്പ് എന്നിവയെ കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. തഹജ്ജുദ് കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. ഖിലാഫത്തിനോട് വളരെയധികം സ്നേഹമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തന്റെ ജോലിയിൽ അദ്ദേഹം നല്ല രീതിയിൽ ജോലി ചെയ്യുകയും ഒരിക്കലും തന്നെ അലസത കാണിക്കുകയും ചെയ്തിരുന്നില്ല. ജമാഅത്തി ജോലികൾക്കാണ് എപ്പോഴും തന്നെ മുൻതൂക്കം നൽകിയിരുന്നത്. എപ്പോഴും യഥാർത്ഥ വഖ്ഫിന്റെ ആത്മാവ് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. വളരെ വിനീതനായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസർമാരെയും വളരെയധികം അനുസരിച്ചിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവി ഉയർത്തുമാറാകട്ടെ, മഅ്ഫിറത്ത് നൽകുമാറാകട്ടെ, കുട്ടികൾക്കും ക്ഷമയും സഹാനവും നൽകുമാറാകട്ടെ. ഭാര്യ നേരത്തെ വഫാത്തായിരുന്നു. ഇദ്ദേഹത്തിന്റെ നന്മകൾ നിലനിർത്താനുള്ള തൗഫീഖ് അവർക്ക് നൽകുമാറാകട്ടെ.